Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വത്തിക്കാൻ റേഡിയോയുടെ മുഖാമുഖം പരിപാടിയാണിത്. ജർമ്മനിയിലെ ഡ്രിസ്ഡൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നാനോ ടെക്നോളജിയിൽ ഗവേഷണ പഠനം നടത്തുന്ന ആരുണി എസുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. ജലമനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. ഇന്ന് ജലത്തിൻ്റെ വിരളത ലോകമെമ്പാടും അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നല്ല കുടിവെള്ളം കിട്ടണമെങ്കിൽ അത് പണം കൊടുത്ത് ബോട്ടിലിൽ നമ്മൾ വാങ്ങണം. അങ്ങനെയുള്ളൊരവസ്ഥ അവസ്ഥാവിശേഷത്തിൽ ആരുണി ഗവേഷണം നടത്തുന്ന ജലത്തിൻ്റെ നാനോ സാങ്കേതികതയെക്കുറിച്ച് ശ്രോതാക്കൾക്ക് അറിവ് നൽകിയാൽ നന്നായിരിക്കും.
ഇപ്പോഴുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ജലം മലിനീകരണമാണ്. നമുക്ക് മലിനജലമാണ് എല്ലായിടത്തും. ഇപ്പൊ ജലസ്രോതസ്സുകളും കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. നമ്മള് ജനസംഖ്യ കൂടുന്നു, അപ്പൊ ജലസ്രോതസ്സുകൾ കുറയുന്നു, ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം കിട്ടുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള പ്രോസസ്സിംഗ് ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്, ഒരുപാട് ചെലവുകൾ കൂടുതലാണ്. പിന്നെ അതിന് തന്നെ അതിൻ്റെ ആ ഒരു സമയദൈർഘ്യമുണ്ട്. പിന്നെ പ്രോസസ്സ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു നാനോ ടെക്നോളജിയിലൊരു റിസർച്ച് എന്ന് പറയുന്നത് ജല മലിനീകരണം എങ്ങനെ കുറയ്ക്കാം, അതുപോലെ എങ്ങനെ ഇതിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാം, ശുദ്ധീകരിച്ചെടുക്കാം. അപ്പോൾ അതിന് ഇപ്പം തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് കുറേ അധികം ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ജലത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലോഹങ്ങൾ, മെർക്കുറി, ആർസനിക് ഒക്കെ പോലെ വളരെയധികം വിഷാംശമുള്ള ഒരു മെറ്റൽസ് ആണ്
ഇതൊക്കെ
കാണുന്നില്ല. അപ്പൊ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ MIT ഒരു ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അവര് അയൺ പാർട്ടിക്കൾ വെച്ചിട്ട്, അതായത് നമ്മുടെ ഇരുമ്പ് കണികൾ വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇരുമ്പ് കണികൾക്ക് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, കാന്ത ശക്തിയുണ്ട്. അപ്പൊ നമുക്കപ്പോ ഒരു എക്സ്റ്റേണലി പുറത്ത് വെച്ചിട്ടൊരു വലിയൊരു കാന്തം വെച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിലുള്ള അയൺ പാർട്ടിക്കിളിനെ മൊത്തം നമുക്ക് വലിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ വെള്ളം കണ്ടാമിനേഷനിൽ നിന്ന് മുക്തമാവും,
ശുചീകരിച്ചെടുക്കാം.
അതുപോലെ തന്നെ മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം. ഉപ്പുവെള്ളമായാലും ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം നാനോ പാർട്ടിക്കിൾ വെച്ചിട്ട് അത് അവർ വെള്ളത്തിനെ കൂടുതൽ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പിനെ തള്ളി പുറന്തള്ളിക്കൊണ്ട് ജലം മാത്രം കടത്തിവിടുന്ന ഒരു പ്രതലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്നതാണെങ്കിലും ഗവേഷണം എന്ന് പറയുന്നത് ഡൈ തുണികളിൽ നിന്നും, പിന്നെ ഈ പേപ്പർ ഇൻഡസ്ട്രി, പിന്നെ ലെതർ, അവിടെ നിന്നൊക്കെ കുറേ ഡൈകൾ എപ്പോഴും ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിനൊരു കാരണമാണ്. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രികളും ഒരു കാരണമാണ്. മാലിന്യങ്ങളെല്ലാം കൂമ്പാരമായിട്ട് വെള്ളത്തിലാണ് വന്ന് കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈ എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ച് ചായമാണ്, പക്ഷെ അത് ഭയങ്കര പോയ്സണസ് ആണ് നമുക്ക്. അപ്പൊ അതിപ്പോ റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് അതിന്റെ ആ റിമൂവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മിച്ചം വരുന്ന ആ ഡൈ എന്ന് പറയുന്നത് അത് അപ്പോഴും ഒരു മാലിന്യം തന്നെയാണ്. അത് സംസ്കരിക്കാനും പിന്നെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതൊക്കെ അത് വീണ്ടും ആ ഡൈയാൽ കളർ ചെയ്തപ്പെട്ടും മലിനീകരണപ്പെട്ടും അങ്ങനെ അങ്ങോട്ട് പോവും. അപ്പൊ ഇപ്പം ഞാൻ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഒരു ഫിൽറ്റർ പോലെ, എന്നിട്ട് ആ ഫിൽറ്ററിലൂടെ ഈ ഡൈ ഉള്ള വെള്ളം നമ്മൾ കടത്തിവിടുവാണെങ്കിൽ ആ ഡൈനെ അത് വിഘടിച്ച് പല പല ചെറിയ ചെറിയ കണികളാക്കി, അല്ലെങ്കിൽ ചെറിയ ചെറിയ മറ്റു പല പദാർത്ഥങ്ങളാക്കി മാറ്റി അതിനെ അങ്ങ് മാറ്റും. അപ്പം ഈ ബാക്കി കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് പ്യുവറായിരിക്കും. പിന്നെ അതിനകത്തുള്ള ഈ വിഘടിച്ച പദാർത്ഥങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ അത്ര പാടൊന്നുമല്ല, അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഡൈ നിശേഷം മാറ്റിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അപ്പം ബാക്കി കിട്ടുന്ന ആ ഫിൽറ്ററും പ്യുർ ആയിരിക്കും. അത് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരു ഉപയോഗം എന്ന് പറയുന്നു കഴിഞ്ഞാൽ, അല്ല മറ്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡിനെക്കാട്ടിലും ഇതിനെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വളരെ കുറവാണ്. മറ്റേതൊരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന പ്രക്രിയ ഒരുപക്ഷെ നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യാം. അതും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും.
ആരുണിയുടെ ഈ ഗവേഷണം ഏതവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്? ഒരു അവബോധം നൽകാൻ വേണ്ടി മാത്രം
എനിക്ക് ആദ്യം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് എനിക്ക് ഈ ഒരു സിസ്റ്റം കണ്ടുപിടിച്ച് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമായിരുന്നു. ഇപ്പൊ ഞാൻ ഏകദേശം അതിന്റെ ഒരു സമാപ്തിയിലാണ്, തീസിസ് ഒരുവിധം കംപ്ലീറ്റ് ആവാറായി. അപ്പൊ ഇപ്പൊ ഞാൻ ഓൾറെഡി അതിന്റെ ആ ഒരു സിസ്റ്റം ഓൾമോസ്റ്റ് ഡെവലപ്ഡ് ആണ്. ഇനി അത് ഇൻഡസ്ട്രിയലി യൂസ് ചെയ്യണമെങ്കിൽ ഇനിയും കുറെ കടമ്പകൾ കടക്കാനുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ശ്രമത്തിലാണ്
നല്ലത് ആശംസിക്കുന്നു. നന്നായി വരട്ടെ. ഞാൻ മറ്റൊരു മേഖലയിലേക്ക് എന്റെ ചിന്ത പോവുകയാണ്. അതായത് വെള്ളം പോലെ തന്നെ ഇന്ന് ആധുനിക മനുഷ്യൻ മരുന്ന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിൽ ഈ നാനോ സാങ്കേതികതയുടെ പ്രസക്തി എന്താണ്?
ഇപ്പം ഇന്നത്തെ കാലത്ത് നാനോ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നാനോ മെഡിസിൻ. അതായത് മെഡിസിനിൽ, വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ നാനോ ടെക്നോളജി ഉപയോഗിക്കാം, അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. അതിലിപ്പം തന്നെ കാന്തശക്തിയുള്ള നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഇപ്പം MRI സ്കാനിങ്ങിൽ ഡിറ്റക്ഷൻ നടക്കുന്നത്. അതായത് ക്യാൻസർ പോലെയുള്ള ട്യൂമറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇങ്ങനത്തെ കാന്തശക്തിയുള്ള പാർട്ടിക്കിൾസിനെ വെച്ചിട്ട് അതിനെ നമ്മൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് അപ്പം ഇത്തരം പാർട്ടിക്കിൾസ് കറക്റ്റായിട്ട് പോയിട്ട് ആ ക്യാൻസർ സെല്ലിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറെ കൂടി എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഡിറ്റക്ഷൻ നടക്കും MRIയിൽ. ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ MRIയിലൊക്കെ ക്യാൻസറിൻ്റെ ആ ഇനിഷ്യൽ സ്റ്റേജിലൊന്നും നമുക്ക് അത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത് ഈ ഒരു ടെക്നോളജി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, അതായത് ഫസ്റ്റ് അത് ക്യാൻസർ തുടങ്ങുന്ന ആ സ്റ്റേജിൽ തന്നെ ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്കതിനെ ക്യൂർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് MRIയിൽ അത്, പിന്നെ അതുപോലെ തന്നെ ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ഇത് ഒരു മേഖലയാണ് ഇപ്പം അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന മയമരുന്നുകൾ, പാരസെറ്റമോൾ ആയാലും ആൻറ്റിബയോട്ടിക്സ് ആയാലും നമുക്ക് ആവശ്യമുള്ളതിനെക്കാട്ടിൽ കൂടുതലാണ് നമ്മൾ ശരിക്കും കഴിക്കുന്നത്. ഒരു മില്ലിഗ്രാം ആവശ്യമുള്ളിടത്ത് നമ്മൾ കഴിക്കുന്ന 500 mg. അപ്പം അതിന് നമ്മുടെ ബോഡി തന്നെ അത് അടിഞ്ഞുകൂടി നമുക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ കുറച്ച് കാലക്രമേണ ഉണ്ടാകും. അപ്പം ഇപ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡ്രഗിനെ നമ്മൾ ഒരു ക്യാപ്സ്യൂളിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട്, അതായത് നാനോ മെഡിസിൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ നാനോ അല്ല, മെഡിസിൻ നമുക്ക് വേണ്ട എമൗണ്ട് മാത്രമാണ് അവർ എടുക്കുന്നത്. അത് കറക്റ്റ് മെഡിസിൻ തന്നെയായിരിക്കും, പക്ഷേ ഇത് ഒരു കാരിയർ ഉണ്ടാവും. അതായത് ഇപ്പോഴുള്ള നമ്മൾ ഈ കഴിക്കുന്ന ക്യാപ്സ്യൂൾ പോലെ തന്നെ ഒരു നാനോ ക്യാപ്സ്യൂൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഡ്രഗ് ഇട്ടിട്ട് അത് നമ്മൾ ബോഡിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ അകത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം വീണ്ടും ഇപ്പം ലങ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ലങ്സിലാണ് നമുക്ക് ശ്വാസകോശത്തിലേക്കാണ് നമുക്കിത് എഫക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് കറക്റ്റ് അത് ശ്വാസകോശത്തിൽ കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ റേഡിയേഷനോ അല്ലെങ്കിൽ ഹീറ്റൊക്കെ കൊടുത്തു കഴിയുമ്പം അത് പൊട്ടും, പൊട്ടിയിട്ട് ഈ ഡ്രഗ് അവിടെ റിലീസ് അപ്ലൈ ആവും. അപ്പം അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗിൻ്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. പിന്നെ നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു മറ്റ് ഇടത്തേക്കൊന്നും ഈ ഡ്രഗ് പോകത്തില്ല, മരുന്ന് വ്യാപിക്കത്തില്ല. അപ്പം ചിലപ്പോൾ കിഡ്നിക്ക് കഴിക്കുന്ന മരുന്ന് കരളിന് അപകടകരമായിരിക്കാം. അപ്പം കിഡ്നിക്ക് കഴിക്കേണ്ട മരുന്ന് കിഡ്നി മാത്രം നിന്ന് അവിടെ പ്രവൃത്തി ചെയ്യുന്നത്. ഇപ്പോൾ അത് അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ കൂടുതൽ എക്സ്പെരിമെൻ്റ്സ് ഒക്കെ ചെയ്ത് കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് അവർ അവകാശപ്പെടുന്നത് ഇത് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങളെയൊക്കെ നമുക്ക് മൊത്തത്തിൽ അതിനെ തുടച്ചു മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത്.
വൈദ്യശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഇപ്പോൾ നിലവിൽ നാനോ മരുന്നുകളുണ്ടോ?
ഇപ്പോൾ മനുഷ്യരിൽ അത് പരീക്ഷണത്തിലേക്ക് ആയിട്ടില്ല. ഇതുവരെ MRIയിലുള്ള ട്രാക്കേഴ്സ് US അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ MRIയിൽ അത് മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ടുള്ള ട്രാക്കിംഗ് ലഭ്യമാണ് സ്കാനിങ്ങില്. പക്ഷെങ്കിൽ നമ്മുടെ ഇൻടേക്ക് ഇതുവരെ അത് അപ്രൂവ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോഴും നാനോയെക്കുറിച്ചുള്ള കുറേ സംശയങ്ങളും കുറേ ഭീതികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ സംസ്കരിക്കണം, അതെങ്ങനെ ആയിരിക്കും മനുഷ്യന് ബാധകമാകുക, അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ബോഡിയുമായിട്ട് റിയാക്ഷൻ ഉണ്ടാവുമോ, അതെങ്ങനെ പരിസ്ഥിതിക്ക് എങ്ങനെയാണ് അതിൻ്റെ ഹാംഫുൾ ആണോ, അങ്ങനെ കുറേ. പക്ഷെ ഇപ്പോൾ നാനോയിലുള്ള ഒരു നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ സിൽവർ സോക്സ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കേൾക്കാം. അതായത് സ്മെല് ചെയ്യാത്ത സോക്സുകൾ, അത് എൻ്റെ അകത്തെ മെയിൻ സാങ്കേതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിൽവർ നാനോ പാർട്ടിക്കിൾ ആൻറ്റി മൈക്രോബാണ്. അതായത് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. ബാക്ടീരിയയ്ക്ക് പോയ്സണസ് ആണ്. അപ്പം വിയർപ്പ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ അല്ല, വിയർപ്പ് നാറ്റം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ അത് കൊന്നെടുക്കുകയാണ്. അപ്പം അങ്ങനത്തെ നെസിലർ നാനോ പാർട്ടിക്കിൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള സോക്സുകളാണ് ഇപ്പം നമുക്ക് ഈ സ്മെൽ നോൺ സ്മെല്ലിംഗ് സോക്സ് അല്ലെങ്കിൽ സ്മെൽലെസ് സോക്സ് എന്നൊക്കെ പറഞ്ഞ് പുറത്തു കിട്ടുന്നത്.
ഈ സുരക്ഷാ വിഭാഗത്തിൽ നാനോ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെന്ന്,
നമ്മുടെ ആർമറീസ് ബുള്ളറ്റ് പ്രൂഫ് ചട്ടകളും അതൊക്കെ പോളിമറും നാനോയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പോളിമറിന്റെ ഒരു, എപ്പോഴും പോളിമറിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നമുക്ക് 100 kilo ഉള്ള ഒരു സാധനം വേണമെങ്കിൽ ഒരു 1 kilo ആക്കി മാറ്റാം പോളിമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പൊ അത്രയും വ്യത്യാസം വരും.
സുരക്ഷാ മേഖലയിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ആർമി?
ഇപ്പോൾ അതിനുള്ള റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ DRDOയിൽ തന്നെ അതിന് കുറെ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അതുപോലെ കാമുഫ്ലാജ് പോലെയുള്ള അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള രക്ഷാ കവചങ്ങളും ഒക്കെ ഇപ്പോൾ അവർ പരീക്ഷണത്തിലാണത്. അത് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്.
ചോദിക്കട്ടെ, സാധാരണ ജനജീവിതത്തിലേക്ക് നാനോ ടെക്നോളജി ആസന ഭാവിയിൽ കടന്നു വരുമെന്നാണോ ഗവേഷണ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ആരുണി ചിന്തിക്കുന്നത്?
ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെ താമസിയാതെ തന്നെ ഇപ്പോൾ തന്നെ കുറേയൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് നാനോ ടെക്നോളജി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സോക്സ്, പിന്നെ MRI അങ്ങനെ കുറേ. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അത് കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് തന്നെ ഇഴുകിച്ചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ പഠനങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നാനോ മെഡിസിൻ വൈദ്യശാസ്ത്രത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് അവർ ഒരുപാട് ഇന്റൻസ് ആയിട്ട് അവർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും ഒരു വളരെ സംസ്കാര സമ്പന്നമാണ്, അതുപോലെ തന്നെ ശാസ്ത്ര മേഖലയോട് വളരെ തുറവുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നാനോ സാങ്കേതികത എത്രത്തോളം കേരളത്തിൽ വളർന്നിട്ടുണ്ട്? ഞാൻ നാനോ കാർ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ആ സാങ്കേതികത കേരളത്തിൽ വളരുന്നുണ്ടോ അല്ലെങ്കിൽ പ്രായോഗികമാക്കുന്നുണ്ടോ?
ഇപ്പോൾ ഒരുപാട് പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ഇപ്പം ഞാനൊക്കെ ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അധികം ആരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുറേ കുട്ടികളെ എനിക്കറിയാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ റിസർച്ച് സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട് നാനോ സയൻസിനെ കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുവരാനും പിന്നെ ജനങ്ങളിലൊക്കെ ഒരു അവബോധം ഉണ്ടാക്കാനും, അതായത് ഇതെന്താണ്, ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അങ്ങനെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും കുറേ കൂടെയൊക്കെ മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി
അരുണി വളരെ ബോധപൂർവം നാനോ സാങ്കേതികതയിലേക്ക് പടിപടിയായിട്ട് വന്നു എന്ന് പറയാം. താങ്കളുടെ ദൗത്യവും ലക്ഷ്യവും എന്താണ് ഈ മേഖലയിൽ?
ഇപ്പോഴത്തെ എൻ്റെ PhDയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷനാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു എഫിഷ്യൻറ്റ് സിസ്റ്റം, അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരുവിധം ഒരു ഫിൽറ്റർ രൂപത്തിൽ അതായിട്ടുണ്ട്. അതിനെയും കുറച്ചും കൂടെയൊക്കെ മൂടി പിടിപ്പിക്കാനുണ്ട്. പിന്നെ ഇതിൽ തന്നെ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അത് കുറച്ചും കൂടെ പോളിമർ നാനോ കോമ്പസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇതിൽ തന്നെ. അത് നമുക്ക് ഒരുപാട്, അത് എന്താ ചെയ്യണേന്ന് വെച്ചാൽ പോളിമറിൻ്റെയും നാനോ ടെക്നോളജിയുടെയും രണ്ടിൻ്റെയും സാധ്യതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മേഖലയാണ്. അപ്പം നമുക്ക് രണ്ടിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം അത് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏരിയകൾ ഇപ്പോൾ കുറേ സ്മാർട്ട് പോളിമർ, സ്മാർട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞ് കുറേ, ഇപ്പം നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സാധനം വെച്ച് പല ഉപയോഗങ്ങൾ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കോമ്പാക്റ്റ് ആയിട്ടും, ഇപ്പം സ്മാർട്ട് ഫോൺ നമുക്ക് ഒരേ സമയം ഫോട്ടോ എടുക്കാം, പാട്ട് കേൾക്കാം, എല്ലാ കമ്പ്യൂട്ടറിൻ്റെയും ക്യാമറയുടെയും എല്ലാത്തിൻ്റെയും ഒരു കോമ്പാക്ട് പാക്കാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ അത്തരം മെറ്റീരിയലുകൾ ഇപ്പോൾ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
ആരണി ഇപ്പോൾ വത്തിക്കാൻ റേഡിയോയിലാണല്ലോ. വത്തിക്കാൻ റേഡിയോ പോപ്പിൻ്റെ റേഡിയോ എന്നാണ് അറിയപ്പെടുന്നത്. വത്തിക്കാൻ ഒരു പൊന്തിഫിക്കൽ ശാസ്ത്ര അക്കാദമിയുണ്ട്. ശാസ്ത്രം ജീവന് വേണ്ടിയാണ്. ജീവൻ അതിൻ്റെ എല്ലാ തലത്തിലും തരത്തിലും മേഖലയിലും സംരക്ഷിക്കപ്പെടണം എന്നത് സഭാസ്ഥാപനത്തിൻ്റെയും പോപ്പ് ഫ്രാൻസിസിൻ്റെയും വീക്ഷണമാണ്. ഒരു ഓൾ ഇൻക്ലൂസീവ് കൾച്ചർ, ഒരു സാകല്യ സംസ്കൃതി, അതായത് ശാസ്ത്രം സാങ്കേതികത സമ്പത്ത് എന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അത് പങ്കുവയ്ക്കപ്പെടണം എന്നത്. ശാസ്ത്രം ജീവന് മനുഷ്യർക്ക് എന്ന വീക്ഷണത്തെക്കുറിച്ച് ഒരു യുവ ഗവേഷക എന്ന നിലയിൽ ആരുണി എന്താണ് പറയുന്നത്?
വളരെ നല്ല ഒരു കാഴ്ചപ്പാടാണ്. കാരണം സയൻസും എപ്പോഴും, പണ്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, സയൻസും മതവും രണ്ടും രണ്ടായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു
കാലഘട്ടം
ഉണ്ടായിരുന്നു. ഒരുപാട് സയന്റിസ്റ്റുകളെ കൊല്ലുകയും അല്ലെ അവരെ എന്താ പറയുക, നാട് കടത്തപ്പെടുകയും ഒക്കെ ചെയ്ത ഒരുപാട് കാലങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്നിന്റെ തന്നെ പല വകഭേദങ്ങളാണ് എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന എപ്പോഴും വളരെ നല്ലതാണ്. അതില് പോപ്പ് ഫ്രാൻസിസിനെ പോലെ വളരെ ഉന്നതനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്താ പറയണേ, ദൈവതുല്യനായ ഒരു വ്യക്തി തന്നെ അതിന് ഇത്രയും മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ഗവേഷക വിദ്യാർത്ഥികൾക്ക് അതൊരു വളരെ ഒരു വലിയൊരു പ്രചോദനമാണത്.
ആരുണി നാനോയുടെ ഗഹനമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ പഠനത്തിലേക്ക് കടക്കുമ്പോൾ ശാസ്ത്രവും ദൈവവും സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താങ്കളുടെ വീക്ഷണം എന്താണ്?
രണ്ടും വേറെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാത്തിനും ഇപ്പം നമ്മുടെ പ്രകൃതി തന്നെ ഇന്റർലിങ്ക്ഡ് ആണ്. നമ്മളെല്ലാവരും ഇപ്പം ബയോളജിയിൽ പറയും ഫുഡ് ചെയിൻ, അതായത് ഒരു ചെറിയ ബാക്ടീരിയയിൽ തുടങ്ങി മനുഷ്യനിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഒന്നിനൊന്നില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പരസ്പരം ഒരു ഉണ്ടെങ്കിലല്ലേ എല്ലാത്തിനും ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ഇതും വിശ്വസിക്കുന്നത്. സയൻസും ഭൗമികവും ആത്മീയവും എന്ന് പറയുന്നത് രണ്ടും രണ്ടിന്റെ രണ്ട് രൂപങ്ങളാണ്, ഒന്നിന്റെ തന്നെ രണ്ട് രൂപങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ രണ്ടും രണ്ട് ഡയറക്ഷനാണ്. കാരണം സയൻസിന് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോഴും ശാസ്ത്രത്തിന് അതിന് വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പണ്ട് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്, തോമസ് ആൽവാ എഡിസനെ കുറിച്ച്. ഒരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പം ഒരു അപരിചിതനായ ഒരാൾ, അയാൾക്കറിയില്ല ഇത് ആരാണെന്ന്, അപ്പം ഇയാൾ വായിച്ചുകൊണ്ടിരുന്നത് ബൈബിളാണ്. എന്നിട്ട് അവസാനം ഇയാൾ ചോദിച്ചു, താങ്കൾ ആരാണ് ഇത്ര ഇത്ര ഗഹനമായ ആ ഒരു വഴി ഒരു യാത്രികൻ ചോദിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തോമസ് ആൽവാ എഡിസൺ ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, താങ്കൾ വലിയൊരു ശാസ്ത്രജ്ഞനാണ്, താങ്കൾക്ക് എന്തിനാണ് ബൈബിളിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇതാണ് എല്ലാത്തിനും ഒരു ആധാരം, ഇതിൽ നിന്നാണ് എല്ലാം പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കതില്ല എന്ന് പറയാൻ പറ്റില്ല. സയൻസ് സുപ്പീരിയർ ആണെന്നും പറയാൻ പറ്റില്ല, പക്ഷേ സയൻസ് ഇൻഫീരിയർ ആണെന്നും പറയാൻ പറ്റില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം ഉണ്ടെന്നാണ് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മതമെന്ന് പറയുന്നത് മനുഷ്യന് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫ്രെയിം വർക്ക് മാത്രമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു പക്ഷേ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളാകാം, അല്ലെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച ആ ഒരു രീതിയാകാം. പക്ഷേ ഇത് ആ ഒരു മതം എല്ലാത്തിലും ഉപരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവമുണ്ട്, ദൈവമില്ല എന്നല്ല, ദൈവമുണ്ട്. പക്ഷേ ഓരോ എല്ലാ മതവും പറയുന്നത് ഒന്ന് തന്നെയാണ്, മനുഷ്യനെങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, മറ്റുള്ളവർക്ക് ശല്യമാകരുത്, അങ്ങനെ ഒരു കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഞാൻ മതത്തിനെ കാണുന്നത്.
ആരുണി വത്തിക്കാൻ റേഡിയോയിൽ വന്നതിൽ വലിയ നന്ദി. വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കളുടെ പേരിൽ, റേഡിയോയുടെ പേരിൽ താങ്കൾക്ക് നന്ദി പറയുന്നു. ചുവട് വച്ചിരിക്കുന്ന ഈ പദ്ധതി, നാനോ സാങ്കേതികതയുടെ ഗവേഷണ പദ്ധതി, അതിൻ്റെ പൂർണിമയിൽ വിജയത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എനിക്കും വളരെയധികം നന്ദിയുണ്ട്. ശ്രോതാക്കളോടും ഫാദർ വില്യം നെല്ലിക്കലിനോടും വളരെയധികം
താങ്ക് യു. അരുണി, താങ്ക് യു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആരുണി എസുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ മുഖാമുഖം പരിപാടിയുടെ രണ്ടാമത്തെയും അവസാനത്തെയും ഭാഗമാണ്. നന്ദി, നമസ്കാരം.